കർത്താവിനെ പീലാത്തോസിൻ്റെ അരമനയിലേക്ക് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പഠിച്ചു കഴിഞ്ഞത്. 27-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞല്ലോ. പീലാത്തോസ് യേശുവിനെ ചോദ്യം ചെയ്യുന്നത് 11-ാം വാക്യത്തിൽ നാം കാണുന്നു. ഇന്ന് 11 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. എന്നാൽ യേശു നാടുവാഴിയുടെ മുമ്പാകെ നിന്നു, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് നാടുവാഴി ചോദിച്ചു. ഞാനാകുന്നു എന്ന് യേശു അവനോട് പറഞ്ഞു. യേശു ദൈവദൂഷണം പറഞ്ഞു എന്ന് ചിന്തിച്ചതിനാൽ യേശുവിനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് മതനേതൃത്വം ആഗ്രഹിച്ചു. മഹാപുരോഹിതൻ യേശുവിനെ കൊണ്ട് ആണയിടുവിച്ച് പറയിച്ചത് ഓർക്കുന്നില്ലേ? മഹാപുരോഹിതൻ അവനോട് ചോദിച്ചത് നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ എന്നത്രേ. അതിന് യേശു ഉള്ള സത്യം വിളിച്ചു പറഞ്ഞു. താൻ ദൈവപുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് യേശു പറഞ്ഞത് കേട്ട മത നേതാക്കന്മാർ കലിതുള്ളുവാൻ തുടങ്ങി. താൻ ദൈവപുത്രനാകുന്നു എന്ന് മാത്രമല്ല, യേശു ഇങ്ങനെയും കൂടി പറഞ്ഞു, ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും. മഹാപുരോഹിതന്മാർക്കും മൂപ്പന്മാർക്കും ആ കേട്ടത് ഭയങ്കര ദൈവദൂഷണം തന്നെയായിരുന്നു. ആ ഒരൊറ്റ കുറ്റം പറഞ്ഞു മാത്രം വേണമെങ്കിലും അവർക്ക് യേശുവിനെ കല്ലെറിഞ്ഞു കൊല്ലാമായിരുന്നു. പക്ഷേ അന്നവരെ ഭരിച്ചിരുന്ന റോമൻ ഭരണകൂടം യഹൂദന്മാർ സ്വന്തമായി ഒരു മരണശിക്ഷയ്ക്ക് തീരുമാനമെടുക്കുവാൻ അനുവദിക്കുമായിരുന്നില്ല എന്ന് മാത്രമല്ല, റോമാക്കാരുടെ നോട്ടത്തിൽ ഈ പറയുന്നതൊന്നും ഒരു വലിയ കുറ്റമായിരുന്നുമില്ല. അതുകൊണ്ട് അവർ യേശുവിനെ റോമാക്കാർക്ക് കുറ്റകരമായി തോന്നുന്ന ഒരു തെറ്റ് ആരോപിച്ച് പീലാത്തോസിന്റെ മുൻപിൽ നിർത്തേണ്ടതായി വന്നു. ആ തെറ്റ് രാജ്യദ്രോഹം എന്നത് മാത്രമായിരുന്നു. യേശു റോമാ സാമ്രാജ്യത്തിനെതിരായി വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തു എന്നതാണ് അവർ യേശുവിൻ്റെ മേൽ ആരോപിച്ച തെറ്റ്. താൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് യേശുവിന് അറിയാമായിരുന്നു. എന്നാൽ അവൻ ഒരു വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തതായി വസ്തുതകൾ വെളിപ്പെടുത്തുന്നില്ല. അവരുടെ ആരോപണത്തിന് നേരെ യേശു നൽകിയ മറുപടി ഞാനാകുന്നു അല്ലെങ്കിൽ നീ പറയുന്നത് പോലെ തന്നെ എന്നായിരുന്നു. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും കുറ്റം ചുമത്തുകയിൽ അവൻ ഒന്നും ഉത്തരം പറഞ്ഞില്ല. 12-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. യേശുവിനെതിരെ അവർ വേറെ ചില തെറ്റുകൾ ആരോപിച്ചു, പക്ഷെ അവയ്ക്ക് മറുപടി നൽകുവാൻ പോലും യേശു കൂട്ടാക്കിയില്ല. 13-ാം 14-ാം വാക്യങ്ങളിൽ പീലാത്തോസ് അവനോട് ഇവർ നിന്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു എന്ന് കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. അവൻ ഒരു വാക്കിനും ഉത്തരം പറയായികയാൽ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു. രോമൻ കത്രിക്കുന്നവരുടെ മുൻപിൽ മിണ്ടാതെ നിന്ന് ദൈവത്തിന്റെ കുഞ്ഞാടാകുന്നു യേശു എന്ന് മറന്നുപോകരുത്. 15-ാം 16-ാം വാക്യങ്ങളിൽ എന്നാൽ ഉത്സവ സമയത്ത് പുരുഷാരം ഇച്ഛിക്കുന്ന ഒരു തടവുകാരനെ നാടുവാഴി വിട്ടയക്ക പതിവായിരുന്നു. അന്ന് ബർബാസ് എന്ന ശ്രുതിപ്പെട്ട ഒരു തടവുകാരൻ ഉണ്ടായിരുന്നു. ഉത്സവ സമയത്ത് തടവുകാരെ വിട്ടയക്കുന്ന നടപടിയുടെ വിശദാംശങ്ങൾ ഒന്ന് വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷത്തിൽ വിവരിക്കുന്നതായി നാം കാണുന്നില്ല. മറ്റ് സുവിശേഷ എഴുത്തുകാർ ഈ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ മത്തായി സംഭവങ്ങൾ ലളിതമായി പറഞ്ഞു പോകുക മാത്രമാണ് ചെയ്യുന്നത്. മരണശിക്ഷയ്ക്ക് അപേക്ഷിക്കുവാൻ മത നേതാക്കന്മാർക്ക് ഒരടിസ്ഥാനവും ഇല്ല എന്ന് പീലാത്തോസിന് തോന്നി എന്നത് വ്യക്തമാണ്. റോമാ സാമ്രാജ്യത്തിനെതിരെ യേശു ഒരു വിപ്ലവവും അഴിച്ചുവിട്ടില്ല. വിപ്ലവം അഴിച്ചുവിട്ട മറ്റനേകരുണ്ട്. യേശു അങ്ങനെ ചെയ്തില്ല. വാസ്തവത്തിൽ പീലാത്തോസ് ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ തന്നെയാണ് വന്നെത്തിയിരിക്കുന്നത്. യെരുശലേമിൽ സമാധാനം നിലനിർത്തണമെങ്കിൽ അവന് ഈ മത നേതാക്കന്മാരെ പ്രീതിപ്പെടുത്തിയെങ്കിൽ മാത്രമേ സാധിക്കൂ. അതുപോലെ തന്നെ തനിക്ക് യേശുവിനെ തൻ്റെ സ്വന്തം അധികാരം ഉപയോഗിച്ച് മരണത്തിന് വിധിക്കുവാൻ കഴിയുകയില്ലെന്നും അവൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ഈ ഊരാക്കുടുക്കിൽ നിന്നും എങ്ങനെങ്കിലും തലയൂരുവാൻ പീലാത്തോസ് തലപുകഞ്ഞാലോചിച്ചു. ഒടുവിൽ ഒരു പരിഹാരം അവൻ കണ്ടെത്തി. പെസഹ പെരുന്നാളിൻ്റെ സമയത്ത് ഏതെങ്കിലും ഒരു യഹൂദ തടവുകാരനെ മോചിപ്പിക്കുക പീലാത്തോസിൻ്റെ പതിവായിരുന്നു. ആരെ മോചിപ്പിക്കണം എന്നുള്ള തീരുമാനം എടുത്തിരുന്നത് പുരുഷാരം ആയിരുന്നു. ഇതാ അവർ തെരഞ്ഞെടുക്കുവാനായി പീലാത്തോസ് അവരോട് പറയുന്നു, ഒന്നുകിൽ യേശു അല്ലെങ്കിൽ കുപ്രസിദ്ധനായ തടവുപുള്ളി ബർബാസ്. അവൻ കൊലപാതകനായിരുന്നു, പിടിച്ചുപറിക്കാരനായിരുന്നു, രാജ്യദ്രോഹ കുറ്റവും അവൻ്റെ മേലുണ്ടായിരുന്നു. ആരും അവനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു. 17-ാം വാക്യത്തിൽ നാം കാണുന്നു, അവർ കൂടി വന്നപ്പോൾ പീലാത്തോസ് അവരോട് ബർബാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടുതരണം എന്ന് ചോദിച്ചു. ബർബാസും യേശുവും തമ്മിലുള്ള വ്യത്യാസം വളരെ ആയിരുന്നതിനാൽ ജനം യേശുവിനെ വിട്ടുതരുവാൻ തന്നെ ചോദിക്കുമെന്ന് പീലാത്തോസ് കരുതി. അങ്ങനെയാണല്ലോ സ്വാഭാവികമായി ചിന്തിക്കേണ്ടത്. പതിനെട്ടാം വാക്യത്തിൽ നാം കാണുന്നു, അവർ അസൂയ കൊണ്ടാകുന്നു അവനെ ഏൽപ്പിച്ചത് എന്ന് അവർ ഗ്രഹിച്ചിരുന്നു. പീലാത്തോസ് കൗശലക്കാരനായ ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയായിരുന്നു. അന്നത്തെ ജനത്തിൻ്റെ ചിന്താഗതിയൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കി വെച്ചിരുന്ന പീലാത്തോസ് ബർബാസിനെ ക്രൂശിക്കുവാനും യേശുവിനെ മോചിപ്പിക്കുവാനും പുരുഷാരം പറയുമെന്നതിൽ പീലാത്തോസിന് ഒരു സംശയവുമില്ലായിരുന്നു. അതും ജനം മുഴുവൻ യേശുവിൻ്റെ പിൻപേ ആയിരുന്നുവല്ലോ, ഇതുവരെ യേശുവിൻ്റെ പിൻപേ ആയിരുന്നു അവർ. അങ്ങനെ ജനം പീലാത്തോസിനെ തീർച്ചയായും ഈ കാര്യത്തിൽ സഹായിക്കുമെന്ന് അവനങ്ങ് ചിന്തിച്ചു പോയി. പീലാത്തോസിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ താൻ ഇപ്പോൾ ആയിരിക്കുന്ന കുഴപ്പം പിടിച്ച അന്തരീക്ഷത്തിൽ നിന്നും വെളിയിൽ വരുവാൻ സാധിക്കുമല്ലോ എന്ന് പീലാത്തോസ് വിചാരിച്ചു. പത്തൊൻപതാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവൻ്റെ ഭാര്യയെ ആളയച്ച് ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു. ഈ ഒരൊറ്റ പ്രസ്താവന കൊണ്ട് പീലാത്തോസിൻ്റെ ഭാര്യയെ വാനോളം പുകഴ്ത്തുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഞാൻ താങ്കളുടെ ചിന്താഗതിയെ ശല്യപ്പെടുത്തിയെങ്കിൽ ക്ഷമിക്കുക, ശരിയായി ചിന്തിക്കുവാൻ ശ്രമിക്കുക. പീലാത്തോസിൻ്റെ ഭാര്യ തികച്ചും അന്ധവിശ്വാസിയായിരുന്നു. ഈ മുന്നറിയിപ്പ് ദൈവത്തിങ്കിൽ നിന്നും അവൾക്ക് ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. അവൾ ഒരു നീതിയുള്ള സ്ത്രീയായിരുന്നെങ്കിൽ അവൾ യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുകയും അതിന് ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അവൾ അപ്രകാരം ചെയ്തില്ല. അവൾ അന്ധവിശ്വാസം നിറഞ്ഞവളായിരുന്നു. അങ്ങനെ യേശുവിൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് ഭർത്താവിനോട് പറയുക മാത്രമാണ് അവൾ ചെയ്തത്. യേശു ക്രൂശിൽ മരിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ആ ഹിതം, അത് അതിനെതിരെ ലഭിക്കുന്ന ആലോചനകൾ ദൈവികമല്ല എന്ന് വ്യക്തമാണല്ലോ. എന്നാൽ ബർബാസിനെ ചോദിപ്പാനും യേശുവിനെ നശിപ്പിപ്പാനും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരത്തെ സമ്മതിപ്പിച്ചു എന്ന് ഇരുപതാം വാക്യത്തിൽ നാം കാണും. അന്നത്തെ മത നേതാക്കന്മാർ തന്നെ കൗശലക്കാരായ രാഷ്ട്രീയക്കാരായിരുന്നു. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവർ യേശുവിനെ നശിപ്പിക്കുവാനും ബർബാസിനെ മോചിപ്പിക്കുവാനും പീലാത്തോസിനോട് ആവശ്യപ്പെടുന്നതിലേക്ക് പുരുഷാരത്തെ സമ്മതിപ്പിച്ചു. എന്ത് ഭയങ്കര കരുനീക്കങ്ങളാണ് നടന്നിരിക്കുന്നത് അല്ലേ? ഇരുപത്തൊന്നാം വാക്യം, നാടുവാഴി അവരോട് ഈ ഇരുവരിൽ ഏവനെ വിട്ടുതരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് ബർബാസിനെ എന്നവർ പറഞ്ഞു. പീലാത്തോസ് വീണ്ടും പഴയ ആ വിഷയത്തിലേക്ക് തന്നെ തിരിഞ്ഞു വരുന്നു. മതം എത്രമാത്രം താണു വരുമെന്ന് അവന് അറിയില്ലായിരുന്നു. ഇരുപത്തിരണ്ടാം വാക്യം, പീലാത്തോസ് അവരോട് എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. ഈ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അന്നത്തെ ലോകശക്തിയായിരുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രതിനിധിയായിരുന്ന ഒരു ന്യായാധിപൻ സാധാരണക്കാരെ കൊണ്ട് നിറഞ്ഞ ഒരു ജനക്കൂട്ടത്തോട് ചോദിക്കുകയാണ്, ഈ തടവുകാരെ എന്ത് ചെയ്യണമെന്ന്. എത്ര പരിതാപകരമായൊരു സ്ഥിതിവിശേഷമില്ലേ? നട്ടലില്ലാത്ത ഒരു ഭരണാധികാരിയുടെ വ്യക്തമായ ചിത്രമാകുന്നു നാം ഇവിടെ കാണുന്നത്. ന്യായാധിപൻ പീലാത്തോസ് ആണല്ലോ അവനത്ര തീരുമാനമെടുക്കേണ്ടതും. വിശുദ്ധ യോഹന്നാൻ ഈ സംഭവം രേഖപ്പെടുത്തിയപ്പോൾ പറഞ്ഞത്, പീലാത്തോസ് യേശുവിനെ പല പ്രാവശ്യം ആസ്ഥാനത്തിൽ കൊണ്ടുവന്ന് രഹസ്യമായി ചോദ്യം ചെയ്തു എന്നത്രേ. അവൻ്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം വെളിവാക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ, പീലാത്തോസിൻ്റെ ചിന്ത, യേശുവേ നീ എന്നോടൊന്ന് സഹകരിച്ച് നിന്നാൽ എനിക്ക് നിന്നെ അങ്ങ് വെറുതെ വിടാം, മാത്രമല്ല എനിക്കും ഈ ഊരാക്കുടുക്കിൽ നിന്നും തലയൂരാം എന്നാകുന്നു. പക്ഷേ കർത്താവായ യേശു തന്നെ തന്നെ ന്യായീകരിച്ചുകൊണ്ട് ഒന്നും പറയുന്നില്ല. ഇത് കണ്ടിട്ട് തോന്നുന്നത് ഇപ്പോൾ പീലാത്തോസിനെയാണ് വിസ്തരിക്കുന്നത്. യേശു ന്യായാധിപനുമാകുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുന്ന പീലാത്തോസ്, ആകെ ചിന്താക്കുഴപ്പത്തിലായിരിക്കുന്ന പീലാത്തോസ്, ക്രിസ്തുവിനെ സംബന്ധിച്ച് പീലാത്തോസ് ഒരു തീരുമാനം എടുത്തേ മതിയാകൂ. അതുകൊണ്ട് അവൻ പുരുഷാരത്തോടായി ചോദിച്ചു, എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യേണ്ടു? ഉടനെ അവൻ ഉത്തരം ലഭിച്ചു, അവനെ ക്രൂശിക്ക. മുഖത്തടിച്ചതുപോലുള്ള മറുപടി. ഇരുപത്തിമൂന്നാം വാക്യത്തിൽ നാം കാണുന്നു, അവൻ ചെയ്ത ദോഷം എന്ത് എന്ന് അവൻ ചോദിച്ചു. അവനെ ക്രൂശിക്കണം എന്നവർ ഏറ്റവും നിലവിളിച്ച് പറഞ്ഞു. ഒരു തീരുമാനമെടുക്കുവാൻ ജനക്കൂട്ടത്തിന് പ്രത്യേക കാരണമൊന്നും വേണ്ട. എല്ലാവരും ജയ് വിളിക്കുകയാണെങ്കിൽ കൂട്ടത്തിൽ വിളിക്കും, എല്ലാവരും കല്ലെറിയുകയാണെങ്കിൽ കല്ലെറിയും. കാരണമറിയാതെ തന്നെ പ്രവർത്തിക്കുന്ന മനോഭാവം. ഭൂരിപക്ഷം എപ്പോഴും ശരിയാകണമെന്നില്ല കേട്ടോ. ഇരുപത്തിനാലാം വാക്യം, ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണുക കൈകഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. വിചിത്രമായിരിക്കുന്നില്ലേ? ഒരു സാധാരണക്കാരൻ ചെയ്ത കാര്യമല്ല ഇത്. ഒരു ബേസിൻ കൊണ്ടുവരുവാൻ പീലാത്തോസ് ആജ്ഞാപിച്ചു. അവൻ അതിനകത്ത് തൻ്റെ കൈകൾ കഴുകി, എന്നിട്ട് പ്രഖ്യാപിച്ചു, യേശുക്രിസ്തുവിൻ്റെ വധത്തിൽ തനിക്കൊരു പങ്കുമില്ല എന്ന്. പറഞ്ഞപ്പോൾ തീർന്നു. പക്ഷേ അതത്ര എളുപ്പമായൊരു കാര്യമായിരുന്നില്ല. അവനൊരു തീരുമാനമെടുത്തേ മതിയാകൂ. ഓരോ മനുഷ്യനും തീരുമാനിച്ചേ മതിയാകൂ. യേശുവിൻ്റെ കാര്യത്തിൽ ആർക്കും നിഷ്പക്ഷമായി നിൽക്കാം എന്ന് കരുതരുത്. ഒന്നുകിൽ അവനെ തെരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ത്യജിക്കുക. ഇതിനിടെ ഒരു കാര്യമില്ല. താങ്കൾ അവനെ അംഗീകരിക്കുന്നില്ല എങ്കിൽ ത്യജിച്ചു എന്ന് തീർച്ചയാണ്. താങ്കൾ സുവിശേഷം കേൾക്കുന്നു എന്നിരിക്കട്ടെ. താങ്കളുടെ ആത്മരക്ഷയ്ക്ക് മതിയായവനായി യേശുവിനെക്കുറിച്ച് താങ്കൾ മനസ്സിലാക്കുന്നു. ആ യേശുവിനെ ഒന്നുകിൽ താങ്കൾ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ താങ്കൾ ത്യജിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ കഴിഞ്ഞുകൂടുകയാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാം എന്ന് കരുതരുത്. ദൈവത്തിൻ്റെ വചനം നാം പരിശോധിച്ചാൽ രണ്ട് വിഭാഗം ആളുകൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും, ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും, ചെമ്മരിയാടും കോലാടും, വലത്തുള്ളവരും ഇടത്തുള്ളവരും, ദുഷ്ടന്മാരും നീതിമാന്മാരും, യേശുവിനെ അംഗീകരിച്ചവരും ത്യജിച്ചവരും. ഇതിൽ താങ്കൾ ഏത് കൂട്ടത്തിലാണ് സുഹൃത്തെ? യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എന്നെ അങ്ങയുടെ പൈതലാക്കണമേ എന്ന് താങ്കൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുവരെയായിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതോ യേശുവിനെ തെരഞ്ഞെടുത്തു എന്ന് ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണോ? ഈ തെരഞ്ഞെടുപ്പ് ഓരോ നിമിഷവും നാം എടുക്കേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. നാം ഓരോ ചിന്തയിലും ഒന്നുകിൽ യേശുവിനെ തിരഞ്ഞെടുക്കുകയാണ്, അല്ലെങ്കിൽ ത്യജിക്കുകയാണ്. യേശുവിന് ഇഷ്ടമില്ലാത്തത് ചിന്തിക്കുവാൻ ആരംഭിക്കുമ്പോൾ നാം ഏത് തിരഞ്ഞെടുക്കും? നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ കാര്യവിചാരകത്വത്തിൽ. അതെ സുഹൃത്തെ, നാം ഓരോ നിമിഷവും എടുക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് ഈ ചെറിയ ചെറിയ തീരുമാനങ്ങൾ. കൈ കഴുകി യേശുവിൻ്റെ വധത്തിൽ തനിക്ക് പങ്കില്ല എന്ന് പീലാത്തോസ് പറഞ്ഞപ്പോൾ അവൻ ചിന്തിച്ചത് രക്ഷപ്പെട്ടു എന്നത്രേ. പക്ഷേ അവൻ അന്ന് കൈ കഴുകിയെങ്കിലും വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ, സഭയുടെ ഏറ്റവും പുരാതനമായ വിശ്വാസ പ്രമാണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: പൊന്തിയോസ് പീലാത്തോസിനാൽ ക്രൂശിക്കപ്പെട്ടും. നോക്കണേ, നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ആ കുറ്റം അവൻ്റെ മേൽ. അവൻ എത്രയധികം കഴുകി എന്നിരുന്നാലും, എത്ര നല്ലതായിട്ട് കഴുകി എന്നിരുന്നാലും, യേശുക്രിസ്തുവിൻ്റെ രക്തക്കറ പീലാത്തോസിൻ്റെ കരങ്ങളിൽ ഉണ്ടായിരുന്നു എന്നത് ലോകം സാക്ഷിക്കും. 25-ാം വാക്യത്തിൽ നാം കാണുന്നു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. നിർഭാഗ്യവശാൽ സംഭവം അങ്ങനെ ആയിപ്പോയി. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ജനം ചോദിച്ചു വാങ്ങുകയായിരുന്നല്ലോ. 26-ാം വാക്യം, അങ്ങനെ അവൻ ബർബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു. ഇത്രമാത്രം താണസ്ഥിതിയിൽ പ്രവർത്തിക്കുവാൻ പീലാത്തോസ് ചിന്തിച്ചല്ലോ. അവനൊരു തീരുമാനമെടുക്കേണ്ടതായി വന്നു. യേശുവിനെ ത്യജിക്കുവാൻ തന്നെയാണ് പീലാത്തോസ് തീരുമാനിച്ചത്. ഇപ്പോൾ മനസ്സിലായോ പീലാത്തോസ് കൈ കഴുകിയത് കൊണ്ട് രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല എന്ന്? 27-ാം വാക്യത്തിൽ നാം കാണുന്നു, അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി, പട്ടാളത്തെ എല്ലാം അവൻ്റെ നേരെ വരുത്തി. തങ്ങൾക്ക് തോന്നിയതുപോലെ യേശുവിനോട് ചെയ്യുവാൻ പടയാളികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. ആ മൃഗീയരായ ക്രൂരരായ പുരുഷാരത്തിൻ്റെ കരങ്ങളിൽ എന്തും ചെയ്യുവാൻ സാധിക്കുന്നത് പോലുള്ളൊരു സാധനമായി എൻ്റെ യേശു. കണ്ണിൽ ചോരയുള്ള ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനോട് ചെയ്യാത്തതെല്ലാം ആ പുരുഷാരം യേശുവിനോട് ചെയ്തു. അവർ അവനോട് ചെയ്തതെല്ലാം കേൾക്കുവാൻ തന്നെ നമുക്ക് സാധിക്കില്ല. മനുഷ്യൻ്റെ ക്രൂരതയുടെ ഒരു ഭാവം. 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ്റെ വസ്ത്രം അഴിച്ചു, ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു, മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞു, അവൻ്റെ തലയിൽ വെച്ചു, വലം കൈയിൽ ഒരു കോലും കൊടുത്തു, അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവെ ജയ ജയ എന്ന് പരിഹസിച്ച് പറഞ്ഞു. പിന്നെ അവൻ്റെ മേൽ തുപ്പി കോലെടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു. അവർ അവനോട് ചെയ്തത് തികച്ചും ഭയാനകം തന്നെയായിരുന്നു. ഈ പ്രത്യേക സാഹചര്യത്തെ പടയാളികൾ ശരിക്കും ഉപയോഗപ്പെടുത്തി. യേശുവിനെ ക്രൂശിൽ തറയ്ക്കുന്നതിന് മുൻപ് അവനെ അവർ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. അവരുടെ കൈകളിൽ ഒരു കളിപ്പാട്ടം പോലെ അവൻ തീർന്നു. അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ സൃഷ്ടാവായ ദൈവത്തെ അവർ അറിയാതെ ഇപ്രകാരത്തിലൊക്കെ ചെയ്തു. ഏതായാലും അവനെ കൊല്ലുവാൻ കൊണ്ടുപോവുകയാണ്, അതുകൊണ്ട് എന്തും ചെയ്തു കളയാമെന്ന ഭാവത്തിൽ അവർ പ്രവർത്തിക്കുവാൻ തുടങ്ങി. തങ്ങളുടെ തടവുകാരോട് റോമൻ പടയാളികൾ കാണിക്കുന്ന ക്രൂരമായൊരു വിനോദമുണ്ടായിരുന്നു. നമ്മുടെ നാടുകളിലും അതുപോലെയുള്ള വിനോദങ്ങളുണ്ട്. ഒരു തടവുപുള്ളിയെ ജയിലിൽ കൊണ്ടുവരുമ്പോൾ മറ്റ് തടവുകാരെല്ലാം കൂടി സ്വീകരിക്കുന്ന ചില വിനോദങ്ങൾ. റോമൻ പടയാളികളുടെ ആ കളിയുടെ പേര് ചുടുകൈ എന്നായിരുന്നു. തടവുകാരനെ പടയാളികളെല്ലാം തങ്ങളുടെ മുഷ്ടി കാണിക്കും, എന്നിട്ട് അവൻ്റെ കണ്ണ് മൂടിക്കെട്ടും. തുടർന്ന് അവിടെ നിൽക്കുന്ന ഒരു പടയാളി ഒഴികെ മറ്റെല്ലാവരും തങ്ങൾക്ക് കഴിയുന്നത്ര ശക്തിക്ക് ഈ തടവുകാരനെ ഇടിക്കും. തുടർന്ന് അവർ അവൻ്റെ കണ്ണിന് മുകളിലെ കെട്ടഴിക്കും. അപ്പോഴും ആ തടവുകാരന് ബോധമുണ്ടെങ്കിൽ ഏത് പടയാളിയാണ് അവനെ ഇടിക്കാഞ്ഞത് എന്ന് അവൻ പറയണം. നോക്കണേ, ഒരു തടവുകാരനും ശരിയായി ഊഹിക്കുമെന്ന് കരുതേണ്ടതില്ല. അവന് ശരിയായി പറയാത്ത പക്ഷം വീണ്ടും അവൻ്റെ കണ്ണ് കെട്ടി കളി തുടരും. ആ തടവുകാരനെ ഇടിച്ചിടിച്ച് അവശനാക്കിയിട്ട് അവർ മാറും. യേശുവിനോട് അവർ ഒരു ദാക്ഷിണ്യവും കാണിച്ചു എന്ന് ചിന്തിക്കുവാൻ സാധ്യമല്ല. യേശുവിനെ അവർ ഇടിച്ച് വിരൂപമാക്കി, അവനെ കണ്ടാൽ തിരിച്ചറിയാത്തതുപോലെയായി എന്നത്ര പ്രവാചകൻ പ്രവചിച്ചത്. അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ എന്ന് യെശയ്യാ പ്രവചനം 52:14 നാം വായിക്കുന്നു. മനുഷ്യൻ്റെ ക്രൂരത എത്ര ഭയങ്കരമാണ്! ക്രൂശിക്കുന്നതിന് മുൻപ് അവർ യേശുവിനോട് ചെയ്തത് എത്ര ഭയങ്കരമാണ്! അവൻ്റെ പുറം ഉഴവുചാലുകൾ പോലെ അടിച്ചു കീറി, അവരവനെ പിച്ചിച്ചീന്തി. അതേ സുഹൃത്തെ, അവൻ ഏറ്റത് മുഴുവൻ താങ്കളുടെയും എൻ്റെയും പാപത്തിൻ്റെ ശിക്ഷയാണ്. ആ അടിയെല്ലാം നമുക്ക് ലഭിക്കേണ്ടതായിരുന്നു. നമ്മുടെ പാപം മനുഷ്യൻ്റെ മുൻപാകെ വിവരിക്കുവാൻ പോയാൽ ആരാണ് നമ്മോട് ക്ഷമിക്കുന്നത്? പക്ഷേ യേശു നമ്മോട് ക്ഷമിച്ചു. അവൻ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കഷ്ടപ്പാടുകൾ സഹിച്ചു. 31-ഉം 32-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി നീക്കി അവൻ്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു, ക്രൂശിപ്പാൻ കൊണ്ടുപോയി. അവർ പോകുമ്പോൾ ഷിമോൻ എന്നു പേരുള്ള കുറേനക്കാരനെ കണ്ടു, അവൻ്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. എൻ്റെ യേശു ഹീനമായ അപമാനത്തിനും പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തതുപോലെ പീഡനത്തിനും വിധേയനായി. എന്തിനു വേണ്ടി എന്ന് ചിന്തിക്കൂ സുഹൃത്തെ. അവൻ ഒരു തെറ്റും ചെയ്തില്ല, അവൻ നന്മ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. അവൻ സഹിച്ച പീഡനത്തിൻ്റെ ആധിക്യം കാണിക്കുന്നതത്രേ ക്രൂശെടുപ്പാൻ കഴിയാതെ വണ്ണം അവൻ തളർന്നതായി കാണിച്ചിരിക്കുന്നത്. അവൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് വിവരിക്കുവാൻ നമ്മെക്കൊണ്ട് സാധ്യമല്ല. അവൻ തകർക്കപ്പെട്ടു. താങ്കൾക്കും എനിക്കും വേണ്ടി തകർക്കപ്പെട്ട യേശു. ഇനിയും 33-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം കാണുന്നത്, തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവന് കയ്പ് കലക്കിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു. അത് രുചി നോക്കിയാറെ അവന് കുടിപ്പാൻ മനസ്സായില്ല. പടയാളികൾ ആ ഭാരമേറിയ ക്രൂശ് യേശുവിനെ കൊണ്ട് എടുപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. തളർന്നവശനായ അവൻ ക്രൂശ് ചുമപ്പാൻ പ്രയാസപ്പെടുമ്പോൾ കുറേനക്കാരനായ ഷിമോൻ ആ വഴി വരുന്നു. യേശുവിൻ്റെ ക്രൂശ് ചുമപ്പാൻ എല്ലാവരും കൂടി ഷിമോനെ നിർബന്ധിച്ചു. അങ്ങനെ അവർ തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്തെത്തി. ഇന്ന് ഗോർഡൻസ് കാൽവറി എന്നറിയപ്പെടുന്ന സ്ഥലമായിരിക്കും അത്. ഗോൽഗോഥയെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വിശദീകരണത്തിന് യോജിക്കുന്ന സ്ഥലമാണ് ഇന്ന് പലസ്തീനിലെ ഗോർഡൻസ് കാൽവറി. ഒരു തലയോട്ടി പോലെ തോന്നുന്ന ഒരു മല. തലയോട്ടിക്ക്, അതായത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് മുകളിലാണ് ക്രൂശ് നിർത്തിയിരിക്കുന്നതെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. 1 കൊരിന്ത്യർ 1:18 വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാകുന്നു, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. സങ്കീർത്തനം 69:21 വാക്യത്തിൻ്റെ ഒരു നിവൃത്തി അത്രേ 34-ാം വാക്യം, അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. ഈ വാക്യം പലരും തങ്ങളുടെ സ്വന്തം താല്പര്യത്തിനായി വ്യാഖ്യാനിക്കാറുണ്ട്. ഇന്നൊക്കെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുൻപ് മയക്കുന്നത് പോലെ അന്നത്തെ കാലത്ത് ക്രൂശിക്കുന്നതിന് മുൻപ് വേദന അറിയാതിരിക്കുവാൻ മയക്കുന്ന ഒരു മരുന്നായിരുന്നു ഈ കൊടുത്ത കയ്പ് എന്നും, അങ്ങനെ യേശു ക്രൂശിൽ മയങ്ങിക്കിടക്കുക മാത്രമായിരുന്നു, മരിച്ചില്ല എന്നും വാദിക്കുന്ന അനേകരുണ്ട്. എത്ര വലിയ വിഡ്ഢിത്തരമല്ലേ! അവനെ അടിച്ചവശനാക്കിയ പടയാളികൾക്ക് എന്തൊരു ദയയായിരുന്നെന്ന് ഓർക്കണേ. അതുമാത്രമോ, യേശു കയ്പ് കലക്കിയ വീഞ്ഞ് രുചി നോക്കിയിട്ട് അത് കുടിച്ചില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. 35-ാം വാക്യം, അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവൻ്റെ വസ്ത്രം പകുത്തെടുത്തു. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ വ്യക്തമായ ഒരു ചിത്രം നൽകുന്ന സങ്കീർത്തനമാണല്ലോ 22-ാം സങ്കീർത്തനം. ഈ വായിച്ച വാക്യവും 22-ാം സങ്കീർത്തനത്തിൽ നിന്നുമാകുന്നു. സങ്കീർത്തനം 22-ൻ്റെ 18. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. അവിടെ ഇരുന്നു കൊണ്ട് അവനെ കാത്തു എന്ന് 36 വാക്യത്തിൽ നാം വായിക്കുന്നു. ഇത്രയൊക്കെ ചെയ്തില്ലേ, ഇനിയും അവൻ അവിടെ കിടന്ന് ചാകട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ എന്തുകൊണ്ട് വീട്ടിൽ പോയില്ല? മനുഷ്യജാതി ഇത്രമാത്രം അധപ്പതിച്ച വേറൊരവസരം ഉണ്ടായിട്ടില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. മനുഷ്യൻ്റെ അധപ്പതിച്ച അവസ്ഥ കാണുവാൻ താങ്കൾ അധോലോകത്തിലോ ചുവന്ന തെരുവുകളിലോ ജയിലുകളിലോ പോകേണ്ടതില്ല. ഇതാ, യേശു മരിക്കുന്നതും നോക്കിയിരിക്കുന്ന മനുഷ്യരെ സൂക്ഷിച്ചാൽ മതിയാകും. അവിടെ ഇരുന്നു കൊണ്ട് അവർ അവനെ കാത്തു. എൻ്റെ ഒരു ചിന്ത പറയട്ടെ, അന്ന് അവിടെ ഇരുന്ന് അവനെ കാത്ത കൂട്ടത്തിൽ തർസോസുകാരനായ ശൗലും ഉണ്ടായിരുന്നിരിക്കണം. പിന്നീട് തിമത്തിയോസിന് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറഞ്ഞത് ഓർക്കുന്നില്ലേ, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന്. ഇവിടെ കാൽവരിയിൽ യേശുവിൻ്റെ ക്രൂശിൻ്റെ സമീപത്ത് മനുഷ്യജാതി അതിൻ്റെ ഏറ്റവും അധപ്പതിച്ച നിലയിൽ എത്തിച്ചേർന്നതായി കാണുവാൻ കഴിയുന്നു. നീതിമാനെന്ന് ലോകം പോലും വിധി എഴുതിയ യേശുവിനെ ഒരു കരുണയും കാണിക്കാതെ തകർത്ത മത നേതൃത്വം. 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഞാൻ ആ ഭാഗം വായിക്കട്ടെ. യഹൂദന്മാരുടെ രാജാവായി യേശു എന്ന് അവൻ്റെ കുറ്റസംഗതി എഴുതി അവൻ്റെ തലയ്ക്ക് മീതെ വെച്ചു. വലത്തും ഇടത്തുമായി രണ്ട് കള്ളന്മാരെയും അവനോടുകൂടെ ക്രൂശിച്ചു. കടന്നുപോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കാം, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്നും ഇറങ്ങി വാ എന്ന് പറഞ്ഞു. യേശുവിനെ ക്രൂശിപ്പാൻ ആരോപിക്കപ്പെട്ട കുറ്റം യഹൂദന്മാരുടെ രാജാവായ യേശു ആകുന്നു എന്നതാണ്. അത് ശരിയായ പ്രസ്താവന തന്നെയായിരുന്നു, പക്ഷേ അവർ അർത്ഥമാക്കിയിരുന്ന വിധത്തിലല്ല എന്ന് മാത്രം. റോമ ഗവൺമെന്റിനെതിരായി യാതൊരു പ്രക്ഷോഭണത്തിനും യേശു നേതൃത്വം കൊടുത്തിരുന്നില്ല. അവൻ തന്നെ തന്നെ ഇസ്രായേലിന് നൽകി. എന്നാൽ അവർ അവനെ ത്യജിച്ചു കളയുകയാണ് ചെയ്തത്. നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്നും ഇറങ്ങി വാ, അവർ ഉന്നയിക്കുന്ന സംശയം ശ്രദ്ധിച്ചാലും നീ ദൈവപുത്രനെങ്കിൽ. അവൻ ദൈവപുത്രനായിരുന്നത് കൊണ്ട് തന്നെയാണ് അവൻ ക്രൂശിൽ നിന്നും ഇറങ്ങി വരാതിരുന്നതെന്ന് അവർ അറിഞ്ഞില്ല. ഈ അവസരത്തിൽ അവന് യാതൊന്നും തെളിയിക്കേണ്ട കാര്യമില്ല. ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ മരിക്കുന്നത്. 41 വാക്യത്തിൽ അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. രക്തദാഹികളായ ഈ മനുഷ്യർ ഒടുവിൽ യേശുവിനെ ക്രൂശിൽ തറച്ചു കഴിഞ്ഞപ്പോൾ ഇനിയും വീട്ടിൽ പൊക്കളയാം എന്ന് ചിന്തിച്ചു എന്ന് കരുതിയാൽ തെറ്റി. ഇനിയും അവൻ സമാധാനമായി മരിക്കട്ടെ എന്നവർ ചിന്തിച്ചില്ല. അവനിൽ അവശേഷിച്ച അല്പം ജീവൻ തീരുന്നതുവരെ അവർ അവനെ അവഹേളിച്ചു. എന്തൊരു ഭയങ്കരമായ പ്രവർത്തനമില്ലേ. 42 വാക്യത്തിൽ ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. അവൻ ഇസ്രായേലിൻ്റെ രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്നും ഇറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. ആ പറഞ്ഞത് വളരെ സത്യമാണ്. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. എനിക്ക് തോന്നുന്നു അവർ പറഞ്ഞിട്ടുള്ളതിൽ സത്യമായ ഒരേ ഒരു പ്രസ്താവന ഇത് മാത്രമാകുന്നു എന്നാണ്. താങ്കളെയും എന്നെയും രക്ഷിപ്പാൻ അവന് സാധിക്കണമെങ്കിൽ അവൻ നമുക്ക് പകരമായി ആ ക്രൂശിന്മേൽ മരിക്കേണ്ടിയിരുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അവിടുന്ന് ആ ക്രൂശിൽ മരിച്ചില്ലായിരുന്നു എങ്കിൽ താങ്കൾക്കും എനിക്കും രക്ഷപ്പെടുവാൻ കഴിയുമായിരുന്നില്ല. അവിടെ നിന്ന് ക്രൂശിൽ നിന്നും ഇറങ്ങി രക്ഷപ്പെട്ടതായിരുന്നെങ്കിൽ താങ്കളും ഞാനും നമ്മുടെ പാപത്തിന് വധശിക്ഷ അനുഭവിക്കേണ്ടി വന്നേനെ. നാം അതിന് യോഗ്യര് തന്നെയാണ് സുഹൃത്തെ. നാം നരകത്തിന് മാത്രം വിധിക്കപ്പെട്ട പാപികളായിരുന്നു, പക്ഷേ ക്രിസ്തു നമ്മുടെ സ്ഥാനം സ്വയം ഏറ്റെടുത്തു. അതെ, ബർബാസിന് പകരം അവൻ മരിച്ചതുപോലെ, ബർബാസിൻ്റെ സ്ഥാനം അവൻ എടുത്തതുപോലെ അവിടുന്ന് നമ്മുടെ സ്ഥാനവും എടുത്തു. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ അവൻ സ്വയം വഹിച്ചു. അവൻ ക്രൂശിൽ നിന്നും ഇറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. അങ്ങനെ യേശു ക്രൂശിൽ നിന്നും ഇറങ്ങി വന്നതായിരുന്നെങ്കിൽ അവർ ഉടനെ വിശ്വസിക്കുമായിരുന്നു എന്നാണോ താങ്കൾ കരുതുന്നത്? എനിക്കങ്ങനെ തോന്നുന്നില്ല. അവർ വേറൊരു ന്യായം കണ്ടുപിടിച്ചേനേയും. 43 വാക്യത്തിൽ നാം കാണുന്നത്, അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടിവിക്കട്ടെ, ഞാൻ ദൈവപുത്രൻ എന്നവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. താൻ ദൈവമാകുന്നു എന്ന് യേശു അവകാശപ്പെട്ടു എന്ന് ജനം ഗ്രഹിച്ചിരുന്നു എന്നല്ലേ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്? 44 വാക്യത്തിൽ കാണുന്നത്, അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു. യേശുവിനെ സകലരും നിന്ദിച്ചു എന്ന് നാം കാണുന്നു. 45 വാക്യത്തിൽ 6 മണിനേരം മുതൽ 9 മണിനേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. അവർ യേശുവിനെ ക്രൂശിൽ തറച്ചത് 3 മണിനേരത്താണ്. അത് നമ്മുടെ രാവിലെ 9 മണിയാണ്. അന്നേരം മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും മനുഷ്യന് ചെയ്യാവുന്നതെല്ലാം യേശുവിനോട് ചെയ്തു. തുടർന്ന് 3 മണിക്കൂർ നേരം ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. അതായത് നട്ടുച്ചക്കിരുട്ട്, ലോകത്തിൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് ദൈവത്തിൻ്റെ കുഞ്ഞാടി യാഗമായി തീർന്ന യാഗപീഠമായി ആ ക്രൂശ്, സൃഷ്ടാവിൻ്റെ മരണം കാണുവാൻ പ്രകൃതിക്കു പോലും കഴിയുമായിരുന്നില്ല എന്ന് തോന്നുന്നു പിതാവ് പുത്രനെ കൈവിട്ട ആ മണിക്കൂർ. ക്രൂരമായ പാപശിക്ഷ സ്വയം വഹിച്ച അരുമനാഥൻ ലോകത്തിൻ്റെ പാപത്തിനായി തകർക്കപ്പെട്ട ദിവസം, തൻ്റെ മരണത്തിൽ സൃഷ്ടികളെല്ലാം വേദനിച്ചപ്പോൾ മനുഷ്യൻ തൻ്റെ ക്രൂരത കാട്ടുക മാത്രമാണ് ചെയ്തത്. ഇന്നും അങ്ങനെയാണല്ലോ, സകല സൃഷ്ടികളും ദൈവത്തെ അനുസരിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ദൈവത്തെ വേദനിപ്പിക്കുന്നു. എത്ര ഭയാനകമില്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ യേശുവിനെ അംഗീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ ക്രൂശ്